ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
அதொன்னூடி விசதீகரிக்கணும். மனசாஹி பிரகிருஹீதானி ஸ்ரோத்ராதீனி கரணானி பிரவர்த்தந்தே ரசனையா இவ அஸ்வாஹ. மனசாஹி மனசுகொண்டு, பிரகிருஹீதானி கிரகிக்கப்பட்ட நியந்திரிக்கப்பட்ட பந்திக்கப்பட்ட என்னர்த்தம் பறேன். மனசுகொண்டு பந்திக்கப்பட்ட ஸ்ரோத்ராதீனி கரணானி, ஸ்ரோத்ராதி கரணங்கள், இந்திரியங்கள், பாஹ்ய கரணங்கள் பிரவர்த்தந்தே பிரவர்த்திக்கணும். இந்திரியங்கள் பிரவர்த்திக்கணுமெங்கில் மனஸ் அதின்ட பின்னில் வேணும். குதிரகளை எங்கேயாணோ கடிஞ்சான் கொண்டு பந்திச்சிருக்கிறது, அதுபோல இந்திரியங்களை மனசுகொண்டு பந்திச்சிருக்கையான். ரசனைய இவ அஸ்வாஹ, அது விசதீகரிக்கணும். கடிஞ்சான் கொண்டு குதிரகளை என்னதுபோல, கடிஞ்சான் கொண்டு குதிரகளை பந்திச்சிருக்கிறது போல ஈ மனசுகொண்டு இந்திரியங்களை பந்திச்சிருக்கையான. அதிண்ட பின்னில் புத்தி இருக்கணும். சாரதியாய் சரீரம் ரதமாயிருக்கும். ரதத்தின் உள்ளில் சம்சாரியாயிருக்கிற ஜீவன் யாத்திர செய்து கொண்டிருக்கும். இதான ரதரூபகம் என்ன பயணம். அப்படின் கடிஞ்சாளின் ஸ்தானத்தான மனஸ். அது ஆ கடிஞ்சாளினு எங்க உபயோகிக்கணும், அது பிடிச்சு திருக்கிறதனுசரிச்சு ஈ குதிரகள் சஞ்சரிக்கணும். நல்ல வழியிலூடையும் சீத்தாய வழியிலூடையும் சஞ்சரிக்கும். அதை இனி விசதீகரிக்கும் அடுத்த மந்திரத்தில். ஈ மந்திரத்தில் பிரதானமாக பண்ணது எந்த ரதம், அது சரீரமான. ஆ ரதத்தில் யாத்திர செய்யுன்னு ஜீவாத்மா அல்ல ஜீவன். ஆ ரதத்தில் சாரதி ஆரான புத்தியான, கடிஞ்சான் மனசா. அத்தையோ ஈ மந்திரத்தில் பண்ணது. ஆத்மானம் ரதினம் வித்தி ஶரீரம் ரதமேவது புத்திம் து சாரதிம் வித்தி மனப்ரக்ரஹமேவச. நாலாவது மந்திரம். இந்திரியாணி ஹயானாஹுர் விஷயாந்தேஷு கோசரான் ஆத்மேந்திரிய மனோயுக்தம் போக்தேத்யாஹுர் மனீஷிணஹ. அதின்ட பாஷ்யம். இந்திரியாணி சக்ஷுராதீனி ஹயான் ஆஹு. ஆஹுர் என்னான ஆஹு, சந்தி பிரிக்கும்போ ஆஹு நிசர்கம் வரும். ரத கல்பனா குசலாஹ சரீர ரத ஆகர்ஷண சாமன்யா. இந்திரியாணி அதனை விசதீகரிக்கணும். சக்ஷுராதீனி, சக்ஷுராதி இந்திரியங்கள், இவட ஞானேந்திரியங்களும் கர்மேந்திரியங்களும் என்பயும் இந்திரியங்கள். ஹயான் ஆஹு, ஹயான் குதிரகள், ஹயம் குதிர, குதிரகள் என்பயும் இந்திரியங்களான குதிரகள். பயும் ஆர் பயும், ரத கல்பனா குசலாஹ. ரத கல்பனா குசலன்மார் என்னால் தத்துவஜானிகள் நடத்தும். ஈ சரீரம் தொடங்கி ஈ பயண காரியங்களை மனசிலக்கி குசலன்மார் ஜானிகள் வித்வான்மார் அவர் பயணம். அவருடைய அபிப்பிராயத்திலான பண்ணதெல்லாம் இந்தியங்களை குறித்து மாத்தமல்ல இதுவரை பண்ணதெல்லாம் அங்கே தத்துவஜானிகள் அங்கே பயணம். அவரேனோட ரத கல்பன குசலன்மார் எந்தகொண்டு இந்திரியங்களை குதிரகள் என்பயும் சரீர ரத ஆகர்ஷண சாமான்யா. കുതിരകൾ രഥത്തെ വലിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ ശരീരരഥ ആകർഷണം, ആകർഷണം ചെയ്യുക എന്ന് വെച്ചാൽ വലിക്കുക, ശരീരമാകുന്ന രഥത്തെ വലിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെ സമാന്യതയുണ്ട്, തുല്യതയുണ്ട്. ശരീരരഥത്തിനും പുറമെയുള്ള രഥത്തിനും ആ സമാനതയുണ്ട്. പുറമെയുള്ള രഥങ്ങളെ വലിക്കുന്നത് കുതിരകളാണ്, ശരീരമാകുന്ന രഥത്തെ വലിച്ചുകൊണ്ട് പോകുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇങ്ങനെ സമാനതയുള്ളതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ കുതിരകൾ എന്ന് പറയുന്നു. അതിൽ ഒരുപാട് സമാനതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. കുതിരകൾ വളരെ വേഗതയുള്ളവയാണ്, നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതാണ്, മെരുക്കിയെടുക്കാൻ പ്രയാസമുള്ളതാണ്. അതെല്ലാം ഇന്ദ്രിയങ്ങൾക്കും അതേ സ്വഭാവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ധാരാളം സമാനതകൾ ഈ ശരീരത്തിന്റെ രഥവുമായിട്ടും ബുദ്ധിയും സാരഥിയുമായിട്ടും ജീവനും രഥസ്വാമിയുമായിട്ടും കുതിരകളും ഇന്ദ്രിയങ്ങളുമായിട്ടും എല്ലാം ഉണ്ട്. മനസ്സും കടിഞ്ഞാണുമായിട്ടും എല്ലാം വളരെയധികം സമാനതകളുണ്ട്. തേഷു ഇന്ദ്രിയേഷു ഹയത്വേന പരികൽപ്പിതേഷു ഗോചരാൻ മാർഗാൻ രൂപാദീൻ വിഷയാൻ വിധി. തേഷീവ ഇന്ദ്രിയേഷു, ഇന്ദ്രിയങ്ങൾ അതായത് കുതിരകൾ രഥത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ കുതിരകൾക്ക് സഞ്ചരിക്കുന്നതിനൊരു വഴി വേണം, റോഡ് വേണം. ഇവിടെ അതിന്റെ സ്ഥാനത്ത് എന്താണ് അത് പറയുന്നു? തേഷീവ ഇന്ദ്രിയേഷു, ആ ഇന്ദ്രിയങ്ങൾ ആകുന്ന കുതിരകൾ ഇങ്ങനെ സഞ്ചരിക്കേ അവയ്ക്ക് ഹയത്വേന പരികൽപ്പിതേഷു, അവയെ ഹയങ്ങളായിട്ട് കുതിരകളായിട്ട് ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ് ശ്രുതി. അവയ്ക്ക് ഗോചരാൻ മാർഗാൻ, അവയ്ക്ക് സഞ്ചരിക്കാനുള്ള മാർഗം വഴി, ഇന്ദ്രിയങ്ങൾ സഞ്ചരിക്കുന്ന ഏത് വഴിയിലൂടെയാണ്? പിന്നെ രൂപാധീൻ വിഷയാൻ, രൂപരസഗന്ധസ്പശ എന്ന് പറയുന്ന രൂപാധി വിഷയങ്ങളാണ് കുതിരകൾ സഞ്ചരിക്കേണ്ട മാർഗം വഴി. അതാണ് തേഷു ഗോചരാൻ വിഷയാൻ എന്ന് മന്ത്രത്തിൽ പറഞ്ഞത്. കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള വഴിയാണ് വിഷയങ്ങൾ. വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ചുരുക്കി പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറഞ്ഞാൽ മതി. സർവ്വവിഷയങ്ങളും അതിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. കാരണം ഈ പ്രപഞ്ചത്തെ തന്നെ, ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അഞ്ചായി ഭാഗിക്കാം. പ്രാപഞ്ചികമായ സർവ വസ്തുക്കളും സർവ്വവിഷയങ്ങളും ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് രൂപാദി പഞ്ച അഞ്ച് രൂപാദികൾ ഇവയാണ് വിഷയങ്ങൾ. വിഷയങ്ങളാകുന്ന വഴികളിലൂടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ യാത്രയുടെ ലാഭവും നഷ്ടവും എല്ലാം ആർക്കാണ് സംഭവിക്കുന്നത്? അതാണ് അടുത്ത് പറയുന്നത് മന്ത്രത്തിൽ. ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്ത, ആത്മ ഇന്ദ്രിയ മനോയുക്തം ശരീര ഇന്ദ്രിയ മനോഭി സംഹതം സംയുക്തം ആത്മാനം ഭോക്തേരി സംസാരീത്യാഹുർ മനീഷിണ വിവേകിന. ഈ രഥസ്വാമിയായിരിക്കുന്ന ജീവൻ ഈ രഥയാത്രയിലെ, രഥത്തിൽ യാത്ര ചെയ്യുന്നത് സുഖപ്രദമാണ്. ആ ജീവന് സുഖത്തെ നൽകുന്നു. ആ സുഖത്തെ നൽകുന്നത് ആ വെറും ജീവനാണോ ഈ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ജീവൻ നിരപേക്ഷമായി നിരാശ്രയമായി ഈ സുഖത്തെ അനുഭവിക്കുകയാണോ? അല്ല. ആ ജീവന് ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതെല്ലാം ചേർന്നിട്ടാണ് ഭോക്തൃത്വം ഈ സുഖ അനുഭവത്തെ പ്രദാനം ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ട്, കാരണം ഇതെല്ലാം കൂടി ചേർന്നാലേ രഥം പൂർണ്ണമാകത്തുള്ളൂ, ആ പൂർണ്ണമായാലേ യാത്ര നടക്കത്തുള്ളൂ. ആ യാത്രയിലാണ് ജീവൻ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഭോക്തൃത്വം എന്ന് പറയുമ്പോൾ സുഖത്തിന്റെ അനുഭവം മാത്രമല്ല, ദുഃഖത്തിന്റെ അനുഭവമുണ്ട്. സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് ആ ഈ ശരീരം അതിന് വേണം, ഇന്ദ്രിയങ്ങൾ വേണം, മനസ്സ് വേണം, വിഷയങ്ങളും വേണം, എന്നാലും സുഖം അനുഭവിക്കാൻ പറ്റും ഇവിടുത്തെ രഥസ്വാമിക്ക്. രഥത്തിനും അങ്ങനെയാണ്. ആ രഥത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളിന് സഞ്ചരിക്കുന്നതിന് വഴി വേണം, കുതിരകൾ വേണം, കടിഞ്ഞാൻ വേണം, സാരഥി വേണം, ആ രഥം വേണം. ഇതെല്ലാം കൂടി ചേർന്നാലേ അയാളുടെ യാത്ര മുന്നോട്ട് പോകത്തുള്ളൂ, ആ യാത്രയിൽ അയാൾക്ക് അനുഭവങ്ങൾ സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അത് തന്നെയാണ് ഈ ശരീരരഥത്തിലിരിക്കുന്ന ജീവന് സംഭവിക്കുന്നത്. ഇവിടെ ഭോക്താവായിരിക്കുന്നത് പരമാത്മാവല്ല, കാരണം ഘൃതം പിബന്ധു എന്ന് പറഞ്ഞു. സംശയം തോന്നുന്ന അവിടെ പരമാത്മാവിനും എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഇല്ല. അത് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇവിടെ കേവലമായ പരമാത്മാവ് ഇവിടെ ഒന്നും അനുഭവിക്കുന്നില്ല, മറിച്ച് ആ ജീവൻ എന്ന് പറയുമ്പോൾ ജീവൻ ആ ജീവന്റെ ജീവത്വത്തെ പൂർണ്ണമായും പ്രാപിക്കുന്നത് ഈ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, വിഷയം ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് പൂർണ്ണമായ ജീവത്വഭാവം അതിന് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ആ ജീവത്വ ഭാവത്തെയാണ് ഭോക്തൃത്വം എന്ന് പറയുന്നത്. അനുഭവിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അനുഭവം. ആ അനുഭവം പരമാത്മാവിനല്ല, ജീവാത്മാവിനാണ്, സംസാരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ആത്മീന്ദ്രിയ മനോയുക്തം, ആത്മാവ്, ഇന്ദ്രിയം, മനസ്സ് ഇവയെല്ലാം കൂടിച്ചേർന്നിട്ട് അത് വിശദീകരിക്കുന്നു. ശരീരേന്ദ്രിയ മനോഭി സഹിതം. ആത്മാവെന്ന് വെച്ചാൽ ഇവിടെ ശരീരം എന്നാണ് അർത്ഥം. ശരീരം, ഇന്ദ്രിയം, മനസ്സ്. ആത്മാവിന് ചില ഭാഗത്ത് ശരീരമെന്നും അർത്ഥമുണ്ട്, അങ്ങനെ അർത്ഥം പറയുന്ന ഒരു ഭാഗമാണത്. ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇവയോട് സഹിതം കൂടിച്ചേർന്ന സംയുക്തം, അതിന്റെ അർത്ഥമാണ് ആത്മാനം എന്ന് വെച്ചാൽ ജീവാത്മാനം. അപ്പോൾ ആ ജീവാത്മാവിനെ ഭോക്തായിരി, സംസാരി ഇതി ആഹുർ മനീഷിനഹ വിവേകിനഹ, വിവേകികൾ അതിനെയാണ് സംസാരി എന്ന് പറയുന്നത്. ആത്മാവ് എന്നുള്ള ശബ്ദം ചിലയിടത്ത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലയിടത്ത് ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ജീവാത്മാവ് ഭോക്താവായിരിക്കുന്ന ജീവാത്മാവ്, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവനായ ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഈ ശരീരേന്ദ്രിയ മനോയുക്തനായിരിക്കുന്ന ഇവയെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ആ ജീവാത്മാവ് ഈ ജീവിതയാത്രയിൽ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു രഥസഞ്ചാരിയെ പോലെ എന്നാണ് ആ മന്ത്രത്തിന്റെ താല്പര്യം. അതൊന്നുകൂടി വിശദീകരിക്കേണ്ടടുത്ത് നഹി കേവലസ്യ ആത്മനോ ഭോക്തൃത്വം അസ്തി ബുദ്ധ്യാദി ഉപാധികൃതമേവ തസ്യ ഭോക്തൃത്വം. നഹി കേവലസ്യ ആത്മനഹോ, കേവലസ്യാത്മന പരമാത്മാവിന്, കേവലാത്മാവ് പരമാത്മാവ്, ആ പരമാത്മാവിന് ഭോക്തൃത്വം അസ്തി, ഭോക്തൃത്വം ഇല്ല. പരമാത്മാവിന് ഒരനുഭവമില്ല, സുഖദുഃഖാനുഭവങ്ങളൊന്നും തന്നെയില്ല. പിന്നെ എങ്ങനെയാ പരമാത്മാവിന് ഈ അനുഭവങ്ങൾ വരുന്നു? പറയുന്നു ബുദ്ധി ആദി ഉപാധികൃതമേവ. ബുദ്ധി, ഇന്ദ്രിയം, ശരീരം, മനസ്സ്, വിഷയം തുടങ്ങിയ ഉപാധികൃതമേവ, ഉപാധികൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് തസ്യ ഭോക്തൃത്വം, ആ പരമാത്മാവിന് ജീവഭാവത്തിൽ വരുന്ന ഭോക്തൃത്വം. പരമാത്മാവിന് ആ പരമാത്മഭാവത്തിൽ ഭോക്തൃത്വമില്ല, ഭോഗ അനുഭവങ്ങളില്ല, സുഖദുഃഖ അനുഭവങ്ങളില്ല. അതേ പരമാത്മാവിന് തന്നെ ഉപാധികൾ, ഈ ശരീരേന്ദ്രിയ മനസ്സ് രൂപത്തിലുള്ള ഉപാധികൾ കൂടിച്ചേരുമ്പോൾ ആ പരമാത്മാവിന് തന്നെ അനുഭവങ്ങൾ വരുന്നു. അതാണ് ജീവഭാവം, അതാണ് സംസാരം എന്നാണ്. തഥാ ച ശ്രുത്യന്തരം കേവലസ്യ അഭോക്തൃത്വം ദർശയതി. ഇക്കാര്യം ശ്രുത്യന്തരത്തിലും, ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൃഹദാരണ്യ ശ്രുതിയാണ്, അതുപോലെ മറ്റനേക ശ്രുതികളിലും കേവലസ്യ ആ പരമാത്മാവിന് ആ ഭോക്തൃത്വമേവ ദർശയതി, ഭോക്തൃത്വമില്ല എന്നുള്ള കാര്യത്തെ കാണിക്കുന്നുണ്ട്. ആ പരമാത്മാവ് സംസാരിയല്ല, അത് ഈ ശരീരത്തിലിരുന്ന് കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല. ഇവിടെ ധ്യായതി ഇവ, ലേലായതി ഇവ എന്നിങ്ങനെ ധ്യാനിക്കുന്നത് പോലെ, ചലിക്കുന്നത് പോലെ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ധ്യാനിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അത് ധ്യാനിക്കുന്നില്ല വാസ്തവത്തിൽ, ചലിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം നിരുപാധികമാണ്, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ജനന മരണങ്ങൾ അവിടെയില്ല, സംസാരം അവിടെയില്ല, ബന്ധമോക്ഷങ്ങളില്ല, പരമാർത്ഥത്തിൽ ഈ ജീവനില്ല എന്നാണ്. ഇവിടെ ഒരു പരമാത്മാവ് ബന്ധമോക്ഷങ്ങളില്ലാതെ ജീവനിൽ നിന്നും വേറിട്ടിരിക്കുന്നു എന്നല്ല, ആ ജീവൻ തന്നെ ജീവഭാവത്തിൽ സംസാരിയായിരിക്കെ, സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ അത് നിരുപാധികമായി പരമാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു, സംസാരമില്ലാതെയും സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഒരേ വസ്തുവിന് എങ്ങനെ രണ്ട് ഭാവത്തിൽ ഒരേ കാലത്ത് സ്ഥിതി ചെയ്യാൻ പറ്റും? അതിനാണ് മായ, അല്ലെങ്കിൽ അവിദ്യ, അജ്ഞാനം എന്നെല്ലാം പറയുന്നത്. ഏവഞ്ച സതി ഭക്ഷ്യമാണ് രഥകൽപ്പന വൈഷ്ണവസ്യ പദസ്യ ആത്മതയ പ്രതിപത്തി രൂപപദ്ധ്യതി ന അന്യഥ സ്വഭാവ അനതിക്രമാണ്. ഏവം ജസതി, ഇങ്ങനെ അംഗീകരിച്ചേ പറ്റൂ എന്നാണ്. ജീവൻ നിരുപാധികമായി പരമാത്മഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ജീവൻ ഒരിക്കലും ബന്ധമോക്ഷങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. ഇത് അംഗീകരിച്ച് പറ്റൂ. എന്തുകൊണ്ട്? ആ ജീവൻ, ആ പരമാത്മാവിന് എപ്പോഴെങ്കിലും ജീവഭാവം വാസ്തവത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരിക്കലും മോക്ഷം അതിൽ നിന്നും ഉണ്ടാകത്തില്ല. ജീവൻ എന്നെങ്കിലും സംസാരിയായി പരമാത്മാവ് മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും മോക്ഷത്തിന് അവകാശമില്ലാതെ വരും. എന്തുകൊണ്ട്? ഒരിക്കലും ഒരു വസ്തുവിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകത്തില്ല, വസ്തു സ്വഭാവത്തെ മാറ്റാനൊക്കത്തില്ല. വസ്തു സ്വഭാവം അത് സ്ഥായിയായി തന്നെ ഇരിക്കും. അപ്പോൾ ഈ സംസാരം പരമാത്മാവിന്റെ സ്വഭാവമാണെങ്കിൽ, അതായത് പരമാത്മാവിന് എന്നെങ്കിലും അങ്ങനെ ഒരു സംസാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജനന മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരമാത്മഭാവം നഷ്ടപ്പെടുന്നു. പിന്നീട് അവിടെ മോക്ഷത്തിന് അധികാരിയായിട്ടൊരാളില്ലാതെ വരുന്നു. നിത്യമുക്തനായ പരമാത്മാവ് തന്നെ ശ്രദ്ധിക്കാതെ വരുന്നു എന്നാണ് ആണ് പറഞ്ഞത്. സ്വഭാവ അനതിക്രമ, സ്വഭാവത്തെ അതിക്രമിക്കാൻ അസാധ്യമാണ്. സ്വരൂപത്തെ നിന്ന് മാറിപ്പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരു വസ്തുവിനത് സാധ്യമല്ല. ലൗകികമായ ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിക്ക് അതിൻ്റെ ഉഷ്ണത്തെ ത്യജിക്കാൻ കഴിയത്തില്ല, ദീപത്തിന് അതിൻ്റെ പ്രകാശത്തെ വിടാൻ കഴിയത്തില്ല, തമസിന് അതിൻ്റെ ആവരണ സ്വഭാവത്തെ കളയാൻ കഴിയത്തില്ല, വസ്തുക്കളുടെ സ്വഭാവത്തിന് ഒരിക്കലും വിട്ടുപോകാൻ കഴിയത്തില്ല. വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്വഭാവമായിരിക്കത്തില്ല, അതിൽ ആരോപിതമായിരിക്കും. ആരോപിതമായതിനെ വിട്ടുപോകാൻ പറ്റും. സ്വഭാവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉള്ളതാണ്, അതിനെ വിടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഏവഞ്ച സതി, ഇങ്ങനെ സ്വീകരിച്ചേ പറ്റൂ. ഉപാധികൃതമാണ് ഈ ജീവന്റെ ഭോക്തൃത്വം പരമാർത്ഥത്തിലല്ല എന്ന് സ്വീകരിച്ചേ പറ്റൂ. ഭക്ഷ്യമാണ് രഥകൽപ്പനയാ, ഈ പറയാൻ പോകുന്ന രഥകൽപ്പനയിലൂടെ, രഥരൂപകത്തിലൂടെ വൈഷ്ണവസ്യ പദസ്യ ആത്മതയാ പ്രതിപത്തി. ആ വൈഷ്ണവപദം, വിഷ്ണുവിന്റെ പദം എന്ന് പറയുന്നുണ്ടല്ലോ, വൈഷ്ണവപദം, വൈകുണ്ഠപദം, അത് ആത്മതയാ പ്രതിപത്തി, അത് ആത്മാവ് തന്നെയാണ്, താൻ തന്നെയാണെന്നുള്ള ബോധം ഇങ്ങനെയാണെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആത്മബോധം ഈ രീതിയിലേ ഉണ്ടാകും. വൈഷ്ണവപദം പിന്നെ എങ്ങനെ അറിയണം? ആത്മതയാ പ്രതിപത്തി, സ്വസ്വരൂപമായിട്ടുള്ള പ്രതിപത്തി ജ്ഞാനം. ഈ തത്വത്തെ അംഗീകരിച്ചാലേ പറ്റും. അപ്പോൾ അദ്വൈതത്തിന്റെ ഒരു തത്വം, പരമമായ തത്വം ഇതാണ്. അദ്വൈതവും മറ്റ് ദ്വൈത ദർശനങ്ങളും തമ്മിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇതാണ് ഇവിടെ പറയുന്നത്. വൈഷ്ണവ പദപ്രാപ്തി എന്ന് പറയുന്നത് സ്വരൂപപ്രാപ്തി തന്നെ. മോക്ഷം എന്ന് പറയുന്നത് ഈ ജീവഭാവം കൽപ്പിതമാണ് എന്ന് സ്വീകരിച്ചാൽ മാത്രമേ മോക്ഷം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും മുക്തി എന്ന് പറയുന്നത് ജീവൻ സംഭവിക്കത്തില്ല എന്നാണ് അദ്വൈതം പറയുന്നത്. എന്തുകൊണ്ട്? ഒരു വസ്തുവിന്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ പാടില്ല, ഒരിക്കലും മാറ്റം വരത്തില്ല. അപ്പോൾ പരമാത്മാവിൽ നിന്നും വേറിട്ട ഒരു ജീവനാണെങ്കിൽ വേറിട്ടിരിക്കുക എന്ന് പറയുന്നതായിരിക്കും അതിന്റെ സ്വഭാവം. ആ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല, അതൊന്നും വേറിട്ട് തന്നെ ഇരിക്കും. ഒരിക്കലും ഈ പറയുന്ന തരത്തിലുള്ള ജീവന്റെ, അന്യനായ ജീവന്റെ പരമാത്മപ്രാപ്തി എന്നുള്ളത് ഒരിക്കലും സംഭവിക്കത്തേയില്ല. കാരണം ജീവൻ വേറെ, പരമാത്മാവ് വേറെ, ഒന്നിനെങ്ങനെ മറ്റൊന്നായി തീരാൻ കഴിയും? ഒന്നിനൊരിക്കലും മറ്റൊന്നാകാൻ കഴിയത്തില്ല. അഗ്നിക്ക് അതിന്റെ സ്വഭാവത്തെ വിട്ട് മറ്റൊരു വസ്തുവാകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈശ്വരനിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഒരു ജീവന് ഒരിക്കലും ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് സംഭവിക്കത്തേയില്ല. രണ്ട് ഒരിക്കലും ഒന്നാകത്തില്ല, ഒന്നാകാൻ കഴിയത്തില്ല. രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ വിരുദ്ധമായ സ്വഭാവത്തോടുകൂടിയതായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ദ്വൈത സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ, അങ്ങനെ പരമാത്മാവ് വേറെ, അത് സർവജ്ഞനാണ്, അനന്ത കല്യാണ ഗുണനിധിയാണ് പരമാത്മാവ്, ജീവൻ വേറെ, അത് സംസാരിയാണ്. ആ ജീവൻ ഏതെങ്കിലും തരത്തിൽ ആ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു എന്ന് കൽപ്പിക്കുന്നത് അസംബന്ധമെന്നാണ് അദ്വൈതികളുടെ പക്ഷം. എന്തുകൊണ്ട്? രണ്ട് വ്യത്യസ്തമായ വസ്തുക്കൾക്ക് ഒന്നാകാൻ കഴിയത്തില്ല. ഒരു വസ്തുവിനൊരിക്കലും അതിന്റെ സ്വഭാവത്തെ വിടാനും കഴിയത്തില്ല. ജീവൻ ഒരിക്കുന്നു ആ ജീവഭാവത്തെ, സത്യമായിരിക്കുന്ന എന്റെ ജീവഭാവത്തെ വിട്ടിട്ട് മോക്ഷത്തെ നേടാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് സ്വീകരിക്കണം? ഈ ജീവഭാവം എന്ന് പറയുന്നത് കൽപ്പിതമാണ്, പരമാർത്ഥത്തിലില്ലാത്തതാണ്. പരമാർത്ഥത്തിലില്ലാത്തതായ ഒരവസ്ഥ, അതിന് പരമാർത്ഥത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തിലും അത് നിലനിൽക്കാത്തതാണ്, ഒരിക്കലും സത്യമായി നിലനിൽക്കാത്തതാണ്. ആ ജീവഭാവം വെറും മിഥ്യയാണ്, കൽപ്പിതമാണ്. അങ്ങനെയുള്ള ഒരു ജീവഭാവം ഇല്ലാതായി അതിനെ മുക്തിയെ പ്രാപിക്കാം. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് മുക്തി എന്ന് പറയുന്ന അത് സത്യമായി തീരണമെങ്കിൽ, അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ജീവ അവസ്ഥ വെറും കൽപ്പിതമായിരിക്കണം. ജീവ അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും സത്യമായിരിക്കാൻ പാടില്ല. അത് ഒരു യുക്തിയാണ്, യുക്തിപരമായി ചിന്തിച്ചാൽ അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പൊ കൽപ്പിതമായ ജീവഭാവത്തെ വിട്ടുകഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് പരമാത്മഭാവം, അതാണ് മുക്തി എന്നാണ്. നാന്യഥ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കൽപ്പന കൊണ്ട്, ദ്വൈത കൽപ്പന കൊണ്ട് ഒരിക്കലും മുക്തി സാധ്യമല്ല. അതുകൊണ്ടാണ് അദ്വൈത നിഷ്ഠ, അതൊന്ന് മാത്രമേ മുക്തിക്ക് സഹായിക്കൂ എന്ന് അദ്വൈതികൾ സമർത്ഥിക്കുന്നത്, അദ്വൈത സിദ്ധാന്തത്തിൽ സമർത്ഥിക്കുന്നത്. അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്, നാന്യഥ, ജീവഭാവം കൽപ്പിതമാണെന്ന് തന്നെ സ്വീകരിക്കുക. അപ്പോൾ അതിന്റെ യഥാർത്ഥ ഭാവം അതൊരിക്കലും വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവന് ഒരിക്കലും അതിന്റെ സ്വരൂപഭൂതമായിരിക്കുന്ന, അതിന്റെ സ്വരൂപമായിരിക്കുന്ന മുക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ സ്വഭാവം ഒരിക്കലും അതിന് വിട്ടുപോയിട്ടില്ല. ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? മുക്തിയാണ്. അത് ഒരിക്കലും അതിന് വിട്ടിട്ടില്ല, അത് നിത്യമുക്തമാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ, ഈ സംസാരം, അത് കൽപ്പിതം, അതില്ലാത്തതാണ്. എപ്പോ ഇല്ലാത്തത്? മൂന്ന് കാലത്തിലും ഇല്ലാത്തതാണ്, വർത്തമാനത്തിലും ഇല്ലാത്തതാണ്. പിന്നെ ബന്ധമോക്ഷങ്ങളെ കുറിച്ചുള്ള കൽപ്പനകൾ, ഇതെല്ലാം അവിദ്യാകാര്യം, മായ, അതിനാണ് മായാവാദം എന്ന് പറയുന്നത്. ഇത് അവിദ്യാകൽപ്പിതമാണ്, ഇതൊന്നും ബന്ധവും മോക്ഷവും രണ്ടും കൽപ്പിതമാണ് എന്ന് പറയും. അതുകൊണ്ട് ഈ തത്വത്തെ അംഗീകരിച്ച് തീരൂ എന്നാണ്. ഒരു വസ്തുവിന്റെ സ്വഭാവം ഒരിക്കലും മാറാത്തതുകൊണ്ട് ഈ ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത് മുക്തി തന്നെയാണ്. ഇതിന്റെ സ്വഭാവം ബന്ധനമല്ല, സംസാരമല്ല എന്ന് തന്നെ സ്വീകരിക്കണം. സ്വഭാവ അനതിക്രമാണ്, സ്വഭാവത്തെ അതിക്രമിക്കാൻ സാധ്യമല്ല. ഒന്നും അങ്ങനെ ഈ പ്രപഞ്ചത്തിലൊന്നും കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു സ്വഭാവത്തെ അതിക്രമിക്കുന്നതായി പ്രപഞ്ചത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സാമാന്യ നിയമങ്ങളെല്ലാം തെറ്റും, ഇവിടുത്തെ സർവ വ്യവസ്ഥകളും തകിടം മറിയും, ഇവിടെ പിന്നെ ഒന്നിനും നിലനിൽക്കാൻ കഴിയാതെ വരും എന്നറിയാം. അതിനെ അതിന്റെ ഉഷ്ണത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഒന്നും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാതെ വരും. പിന്നെ ഒന്നിനും ഇവിടെ നിലനിൽപ്പ് ഇല്ലാതെ വരും. അപ്പോൾ വസ്തു സ്വഭാവം, ഉണ്മ, അത് എന്നും നിലനിൽക്കുന്നതാണ്, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. ആരോപിതമായത് കൃത്രിമമായതെല്ലാം നശിക്കും. അതാണ് അദ്വൈതത്തിന്റെ പരമമായ തത്വം. അതുകൊണ്ടാണ് അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നത് മുക്തി എന്ന് പറയുന്ന ഒന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് വെറും ഒരു കൽപ്പന മാത്രമായിത്തീരും. അതിനാണ് അദ്വൈതത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യന്റെ അഭിപ്രായം അനുസരിച്ച് മോക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ടോ, അങ്ങനെ ഒന്നിനെ സ്വീകരിക്കണമെങ്കിൽ അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ അംഗീകരിച്ചേ പറ്റൂ. അദ്വൈതത്തെ അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം മോക്ഷം എന്ന് പറയുന്ന ഒന്നില്ല. അപ്പോൾ മറ്റ് ദ്വൈത ശാസ്ത്രങ്ങളിലെല്ലാം മോക്ഷത്തെക്കുറിച്ച് പറയുന്നതോ അതൊന്നും പാരമാർത്ഥികമായ മോക്ഷമല്ല. ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള മോചനം, അതേ അവിടെ പറയുന്നുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നേടാമെന്നുള്ള പരമാവധി ഏറ്റവും ഉയർന്ന മോക്ഷം, ആത്യന്തികമായ മോക്ഷമല്ല, ആത്യന്തിക സംസാര നിവൃത്തി അതിനൊന്നിനും ഉണ്ടാകത്തില്ല. അതിന് ഈ തത്വത്തെ സ്വീകരിക്കാനേ പറ്റി, ഈ തത്വഗ്രഹണം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാണ്. അതിന് ഈ തത്വത്തെ സ്വീകരിക്കണം. ജീവൻ പരമാത്മാവ് തന്നെ, ആ പരമാത്മ സ്വരൂപത്തിൽ അത് സദാ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള തത്വത്തെ തന്നെ സ്വീകരിക്കണം. ദ്വൈതകൽപ്പന ലേശം പോലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ഭോക്താവായിരിക്കുന്നത് ഈ ഉപാധികൃതമായ ജീവനാണ്, അല്ല പരമാത്മാവല്ല എന്നുള്ള കാര്യത്തെ ഇവിടെ സമർത്ഥിച്ചു. ഈ മന്ത്രത്തിൽ പ്രധാനമായി പറയുന്നത് ജീവനാണ് ആ ഭോക്തൃഭാവം, സ്വദുഃഖാനുഭവങ്ങൾ പരമാത്മാവിനല്ല എന്നാണ്.